ഗർഭപാതം ഇന്ന് നവംബർ 11. ഫ്രാൻസിസ് ഡി സെയിൽസ് 1622 മരിച്ച പഴയൊരു ഫ്രഞ്ചുകാരൻ. അങ്ങേരെയാണ് പേട്രൺ സെയിൻ്റ് ഓഫ് റൈറ്റേഴ്സ് എന്ന് കരുതപ്പെടുന്നത്. പക്ഷേ നമ്മുടെയും നമ്മുടെ 3-4 തലമുറകൾക്ക് മുന്നിലുള്ളവർക്ക് വായനയിലെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇന്ന് ജനിച്ച ഈ എഴുത്തുകാരനാണ് വാസ്തവത്തിൽ എഴുത്തുകാരുടെ പുണ്യമാണ്. ആ പ്രധാന പ്രഖ്യാപനത്തോടെ ഈ ദിവ്യൻ്റെ ഉത്ഭവത്തിലേക്ക് പോയി നോക്കാം. മോസ്കോ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് പാവങ്ങൾ ധാരാളം ജീവിച്ചിരുന്നിടത്ത് ഒരു ആശുപത്രിയുടെ കോമ്പൗണ്ട് വളപ്പിലാണ് ആള് വളരുന്നത്. കാരണം അപ്പോഴവിടുത്തെ ഡോക്ടറായിരുന്നു. തന്നെ നോക്കിയിരുന്ന ആരെയാണ് പലതരം ഫെയറി ടെയിൽസ് ലെജൻസ് ഒക്കെ ആദ്യകാലങ്ങളിൽ. പിന്നെ മാതാപിതാക്കൾ റഷ്യൻ എഴുത്തുകാരിലേക്ക് മനസ്സ് കയറ്റി വിട്ടു. കർമസിൻ, പുഷ്കിൻ, ഡെർസീൻ, ഗേതേ, സെർവാൻറ്റസ്, ഹോമേഴ്സ്, വാൾട്ടർ സ്കോട്ട് എന്നിങ്ങനെ ഫുൾ സ്പെക്ട്രം ലിറ്ററേച്ചർ എക്സ്പോഷർ. സിയോദോറിന് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും അപ്പൻ മോസ്കോവിലെ എഞ്ചിനീയറിംഗ് മിലിറ്ററി സ്കൂളിൽ വിട്ട് ഒരു വിധത്തിൽ അവിടുന്ന് പാസ്സായി ഇറങ്ങി ലെഫ്റ്റനന്റ് എഞ്ചിനീയറായി ജോലി തുടങ്ങി. സാമാന്യം ലക്ഷൂറിയസ് എന്ന് പറയാം, ആ രീതിയിലുള്ള ജീവിതം തുടങ്ങി. ആ ഇടയിലാണ് ഗ്യാംബ്ലിങ്ങിനോട് താല്പര്യം ഉണ്ടാകുന്നതും കുറെ നാള് ആ കമ്പം മൂലം സാമ്പത്തിക പ്രശ്നത്തിലാകുന്നതൊക്കെ. അതിൽ നിന്നും മാറിക്കിട്ടാൻ പൂർ ഫോക്ക് എന്നൊരു നോവൽ എഴുതുന്നത്. അത് നന്നായി വിറ്റൊഴിഞ്ഞു. പക്ഷെ അടുത്ത നോവല് പരാജയപ്പെട്ടു. അപ്പോഴേക്കും ആരോഗ്യം മോശമായി, കൂടെ കൂടെ എപ്പിലെപ്സി. പക്ഷെ ഫിയോദോറ് വിട്ടില്ല, ചെറുകഥകളും ലേഖനങ്ങളും തോരാതെ എഴുതി വിട്ടു. ഫിയോദോറ് പതിവായി കൂടിയിരുന്ന എഴുത്തുകാരുടെയും ചിന്തകരുടെയും ഒരു ഗ്രൂപ്പിൽ റഷ്യൻ സർക്കാർ ബാൻ ചെയ്ത ലെറ്റർ ടു ഗോഗോൾ വായിച്ചു എന്ന കുറ്റത്തിന് എല്ലാത്തിനെയും പിടിച്ച് ജയിലിൽ കയറ്റി. വിചാരണ വിധി ഡെത്ത് ബൈ ഷൂട്ടിംഗ് സ്ക്വാഡ്. വെടിയേറ്റ് മരിക്കേണ്ട സമയമാകുന്നു. രണ്ടാമത്തെ റൂവിൽ ഫിയോദോർ വിറച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഒരു കുതിര വണ്ടിയിൽ എത്തുന്നു സാർ നിക്കോളാസ് റണ്ടിന്റെ ക്ലെമൻസി കൊടുത്തുകൊണ്ടുള്ള കടലാസ്. പകരം 4 വർഷം സൈബീരിയയിൽ കഠിന തടവ് ചെയ്താലും മതി. പുറത്തു വന്ന് എഴുതല് വീണ്ടും തുടങ്ങി വിവാഹം. പക്ഷെ അത് ശരിയായില്ല. സമ്പന്നരായ എഴുത്തുകാരുടെ കൂടെ യൂറോപ്പിൽ സഞ്ചാരം. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയെ കിട്ടുന്നു, അന്ന. അന്നയുമായി യാത്രകൾ, 3 കുട്ടികൾ, ആരോഗ്യം താഴേക്ക്, എഴുത്തും പുസ്തകങ്ങളും ധാരാളം, എല്ലാം ഒന്നിച്ചു നടന്നു. ഡയറി എന്ന പുസ്തകം ഇറങ്ങി വിജയിച്ചപ്പോൾ സാർ അലക്സാണ്ടർ രണ്ടാമൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു തൻ്റെ പിള്ളേരുടെ ട്യൂട്ടറായി. അങ്ങനെ ഫിയോദോർ ദോസ്തോവ്സ്കിയുടെ കൂട്ടുകാരുടെ സർക്കിൾ വലുതായി, സമ്പന്നരും. മരണശൈലിയിൽ കിടക്കുമ്പോൾ അന്നയോട് പാരബിൾ ഓഫ് ദി പ്രോഡിഗൽ സൺ മക്കളെ വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. ദോസ്തോവ്സ്കിയുടെ ബയോഗ്രാഫർ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ദിസ് പാരബിൾ ഓഫ് ട്രാൻസ്ഗ്രഷൻ, റിപ്പൻ്റൻസ് ആൻഡ് ഫോർഗീവ്നെസ് that he wished to leave back as the primary meaning of life and the core message of his works. അതിനെ പറഞ്ഞാൽ നാമെല്ലാം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നു, തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു, നമുക്ക് മാപ്പ് കിട്ടുന്നു. ആമേൻ. ദോസ്തോവ്സ്കിയുടെ ചില quotes പറഞ്ഞിട്ട് നമുക്ക് പുസ്തകം മടക്കാം. The mystery of human existence lies not just in staying alive, but in finding something to live for. Nothing in this world is harder than speaking the truth. Nothing is easier than flattery. I gave up caring about anything, and all the problems disappeared. It takes something more than intelligence to act intelligently. How could you live and have no story to tell? Early 2000s vare മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റ പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ. സ്യദോർ ദോസ്തോവസ്കിയുടെയും അന്യയുടെയും തമ്മിലുള്ള പ്രേമവും അങ്ങേരുടെ ജീവിതത്തെയും കുറിച്ചുള്ള കഥ. അതിൻ്റെ ആമുഖത്തിൽ രചയിതാവ് പെരുമ്പടം ശ്രീധരൻ പറയുന്നത്, ഒരു പുണ്യവാളന് മാത്രമേ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ദ ഇഡിയറ്റ്, ദ ബ്രദേഴ്സ് കർമ്മസോവ് എഴുതാൻ ആവൂ എന്ന്. വേദനിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ വജ്രങ്ങൾ ഉണ്ടാക്കിത്തന്ന ഡോസ്റ്റോവ്സ്കി പുണ്യവാളന് സ്തുതി കൊടുത്തുകൊണ്ട്, പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട്, കർമ്മസോവ് സഹോദരന്മാരുടെ തർജ്ജമ ഇത്ര മനോഹരമാണേല് അതിൻ്റെ ഒറിജിനൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കുമരകൻകാര്.